ബിഷപ്പ്മാർ ബോസ്കോ പുത്തൂറിന് SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു.
കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സീറോ മലബാർ സഭയ്ക്ക് ഓസ്ട്രേലിയയിൽ ആദ്യമായൊരു ആസ്ഥാനം ഉണ്ടാവുകയാണല്ലോ. എത്രത്തോളമാണ് ഇവിടെ ഈ രൂപീകരണത്തിനുള്ള പ്രസക്തി?
ഏകദേശം 40,000 വീതെ സീറോ മലബാർ വിശ്വാസികള് ഇക്കഴിഞ്ഞ 10-20 കൊല്ലത്തിനുള്ളിലെ ഓസ്ട്രേലിയയുടെ വിവിധ പട്ടണങ്ങളിൽ കുടിയേറി പാർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ സെക്ടറിലും IT സെക്ടറിലുമാണ് ഇവർ പ്രധാനമായിട്ട് ജോലി ചെയ്യുന്നത്. അവരുടെ അജപാലനമായിരിക്കുന്ന ശുശ്രൂഷകളെ കേന്ദ്രീകരിച്ചാണ് ഈ രൂപതയുടെ സ്ഥാപനത്തിന് ഒരുക്കമുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ടാണ് ഇതിനോട് വളരെ കാര്യമായിട്ടുള്ള പ്രവർത്തനം ഈ രൂപത രൂപീകരണത്തിനായിട്ട് നടത്തിയത്. ഓസ്ട്രേലിയയിലെ ബിഷപ്സ്, കത്തോലിക്ക ബിഷപ്സ് വളരെ താല്പര്യപൂർവ്വം ഇതിനോട് സഹകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും മൈഗ്രന്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ട സഹായം ചെയ്യാനായിട്ട് സന്നദ്ധത കാണിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ രൂപതയുടെ രൂപീകരണം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഇത് ഓസ്ട്രേലിയയുടെ സംസ്കാരത്തിനും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുടെ അഭിവൃദ്ധിക്കും ഒരു വലിയ പുരോഗതി സൃഷ്ടിക്കുന്ന കാര്യമാണ് ഈ രൂപത. ഈ 40,000 പേരുടെ കാര്യം മാത്രമല്ല, ഇത് മൾട്ടിക്കൾച്ചറൽ ആയിട്ടുള്ള ഓസ്ട്രേലിയയുടെ ജനസംഖ്യയ്ക്ക് തന്നെ, ജനങ്ങൾക്ക് തന്നെ ഇത് സഹായമായിട്ടുള്ളൊരു കാര്യമായിട്ട് തീരും. ഈ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുന്നത് പോലെ ഈ രാജ്യത്തിന് അവരുടേതായിട്ടുള്ള ശുശ്രൂഷകൾ നൽകിക്കൊണ്ട് പാരസ്പര്യത്തിൻ്റെതായിരിക്കുന്ന ഒരു സഹകരണത്തോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് രൂപത എപ്പോഴും അതിനുള്ള ഒരു പ്രോത്സാഹനവും നേതൃത്വവും കൊടുക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ളതാണ് രൂപതയുടെ മുഖ്യ ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത്.
ഹെൽത്ത് കെയറിലും IT മേഖലയിലുമൊക്കെയാണ് ഇവിടെ സീറോ മലബാർ സഭയിലെ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് താങ്കൾ പറഞ്ഞു. ഇവിടെ പുതുതായി എത്തുന്ന മലയാളികൾ, അതും സീറോ മലബാർ സഭയിൽ അംഗങ്ങളായിട്ടുള്ളവർ തന്നെ, പലരും ഒരു ജോലിക്കായും താമസ സൗകര്യത്തിനായും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും നേഴ്സുമാരും വിദ്യാർത്ഥികളുമൊക്കെ സാമ്പത്തികമായും ഇവിടെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലുള്ളവരെ സഭയ്ക്ക് എത്രത്തോളം സഹായിക്കാൻ സാധിക്കും? ഇതിനായി ഈ രൂപതയുടെ രൂപീകരണം എങ്ങനെ സഹായകരമാകും?
തീർച്ചയായിട്ടും ഒരു രൂപതയുടെ രൂപീകരണം പ്രഥമമായിട്ടും പ്രധാനമായിട്ടും ആത്മീയ രംഗത്ത് സഹായിക്കുക എന്നുള്ളതാണ്. അതേസമയം തന്നെ ആ സഭാവിശ്വാസികളും അല്ലാത്തവരും സാമൂഹികമായിരിക്കുന്ന കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ കൈകെട്ടിരിക്കാനായിട്ടൊരു ക്രൈസ്തവ വിശ്വാസിക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രൂപത സാമൂഹിക ശുശ്രൂഷയിലേക്ക് ഇറങ്ങേണ്ടത് ക്രൈസ്തവന്റെ വിളിയുടെയും ദൗത്യത്തിന്റെയും ഭാഗമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾക്ക് പറ്റാവുന്ന സഹായം ചെയ്യാനായിട്ട് രൂപത അതിൻ്റെതായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ആരംഭദശയിൽ രൂപതയുടെ രൂപീകരണത്തിനായിരിക്കും ആദ്യം മുൻതൂക്കം നൽകുക. രണ്ടാമത്തൊരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്കായിട്ട്, അത് സീറോ മലബാർ വിശ്വാസികൾക്ക് മാത്രമല്ല ഇവിടെയുള്ള മറ്റ് ആർക്കാണെങ്കിലും പറ്റാവുന്ന സഹായം ചെയ്യാനായിട്ട് രൂപത ബാധ്യത ഉള്ളതാണ്. തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള അവബോധം രൂപതയ്ക്കുണ്ട്.
March 25 താങ്കളുടെ സ്ഥാനാരോഹണവും മെൽബൺ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ ഉദ്ഘാടനവും ഒക്കെ. എന്തൊക്കെയാണ് രൂപതയുടെ ഭാവി പദ്ധതികൾ?
സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചുമതലയായിട്ട് ഞാൻ കാണുന്നത് വിശ്വാസ സമൂഹത്തിന്റെ രൂപീകരണമാണ്. ഓസ്ട്രേലിയയുടെ നാനാഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന വിശ്വാസ സമൂഹം, സീറോ മലബാർ വിശ്വാസ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്ന ആത്മീയ ശുശ്രൂഷ, കൗദാശിക ശുശ്രൂഷ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്ന വിശ്വാസ പരിശീലനം, ഇവ നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചുമതല. രണ്ടാമതായിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഇന്ന് ഇവിടെ ഒരു ഇടവകയോ ഒരു പള്ളിയോ മറ്റു സ്ഥാപനങ്ങളോ ഇല്ല. ഇപ്പോഴും നമ്മൾ ഇവിടുത്തെ ഓസ്ട്രേലിയൻ കത്തോലിക്ക സഭയുടെ ഇടവകകളെയും മറ്റ് സ്ഥാപനങ്ങളെയുമാണ് ആശ്രയിച്ച് കഴിയുന്നത്. സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും പള്ളികളും ഇടവകളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ ഘട്ടം. പിന്നെ മൂന്നാമതായിട്ട് ഇതിനാവശ്യമായിരിക്കുന്ന പേഴ്സണൽ, അത് അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അൽമായരാണെങ്കിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ടുള്ളൊരു കാര്യമാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ ഈ സമൂഹത്തിന് പുറത്തുള്ളവർക്കും ഈ സമൂഹത്തിൽപ്പെട്ടവർക്കും സാമ്പത്തികമായിട്ടാകെ, സാമൂഹികമായിട്ടാകട്ടെ, തൊഴിൽപരമായിട്ടതാകട്ടെ, ഈ സാംസ്കാരികമായിട്ടാകട്ടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ സഹായിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു 3-4 വൈവിധ്യമാർന്ന ശുശ്രൂഷകളാണ് ഈ രൂപതയുടെ മുഖ്യധർമ്മമായിട്ട് ഞാൻ കാണുന്നത്.
ഓസ്ട്രേലിയ പോലുള്ള മൾട്ടി കൾച്ചറലും സെക്യുലറുമായിട്ടുള്ള ഒരു രാജ്യത്ത് പ്രത്യേകിച്ചും ഓരോ സബർബിലും കത്തോലിക്കാ സഭയ്ക്ക് തന്നെ ഒന്നിൽ കൂടുതൽ പള്ളികൾ ഉള്ളപ്പോൾ മലയാളികൾക്ക് സ്വന്തമായി ഒരു രൂപതയുടെയും ലക്ഷങ്ങൾ മുടക്കിയുള്ള ഒരു പള്ളിയുടെയും ഒക്കെ ആവശ്യം എത്രത്തോളമാണ്? വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഇതൊരു ചോദ്യമായി ഉയരുന്നുമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മാർപ്പാപ്പയായ പോപ്പ് ഫ്രാൻസിസ് ആഡംബരങ്ങൾ ഒഴിവാക്കി പാവങ്ങളെ സഹായിക്കൂ എന്ന പ്രസ്താവനയുമാണ് ഇറക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സീറോ മലബാർ സഭയ്ക്കായി ഒരു രൂപതയുടെയും പള്ളിയുടെയും ആവശ്യകത ഓസ്ട്രേലിയയിൽ എത്രത്തോളമാണ്?
ഇവിടെ ഇപ്പം ധാരാളം നല്ല വീടുകൾ എടുത്ത് കരുതിയിട്ട് മലയാളി വന്നിട്ട് വേറെ വീടൊന്നും പണിയാതിരിക്കുന്നില്ലല്ലോ. അവന് വന്ന് താമസിക്കുന്ന ഒരു വീട് വേണം. ഇതുപോലെ തന്നെ ഇവിടെ ധാരാളം പള്ളികളുണ്ട്. നമ്മൾ ആ പള്ളികൾ സൗകര്യമുള്ളതാണെങ്കിൽ, അവർ നമുക്ക് അതിനുള്ള സഹായം ചെയ്തു തരികയാണെങ്കിൽ ആ പള്ളികളിലായിരിക്കും നമ്മൾ ശുശ്രൂഷ നടത്തുക. പക്ഷേ എന്തുണ്ടാകുന്നു, പ്രൈം ടൈപ്പ് നമുക്കൊരിക്കലും കിട്ടുകയില്ല. ഇപ്പോൾ ഒരു ഇവിടുത്തെ ഒരു ഓസ്ട്രേലിയയിലെ കത്തോലിക്ക ലാറ്റിൻ പള്ളിയിലെ എങ്ങനെയായിരുന്നാലും പ്രൈം ടൈം അവരുടെ ശുശ്രൂഷയ്ക്കായിരിക്കും കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ലേറ്റ് ഈവനിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ജോലി ഇത് കഴിഞ്ഞ് തിരിച്ചു പോകാനും 3, 10, 25, 30 കിലോമീറ്റർ അകലെ നിന്ന് കുട്ടികളെയും കൊണ്ട് വരുന്നവർക്ക് അത് ചിലപ്പോഴും സൗകര്യപ്പെടാത്ത സമയമായിരിക്കാം. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയാണ് തീരുമാനിക്കേണ്ടത്, അല്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു പള്ളി വേണമെന്ന്. അല്ലാണ്ട് നമ്മളാരും പുറത്തുനിന്ന് ഇമ്പോസ് ചെയ്യല്ല ചെയ്യേണ്ടത്. ഇപ്പം നമ്മളൊരു വീട് പണിയുന്നത് നമുക്ക് ആദ്യം നമ്മൾ വരുന്നവർ ചിലപ്പോൾ ഒരു വാടകയ്ക്ക് വീടെടുക്കുന്നു, ചിലപ്പോൾ ഒരു 2 മുറിയായിട്ടുള്ള ചെറിയ സ്ഥലമായിട്ടിരിക്കുക. പിന്നീട് മനസ്സിലാകുന്ന 1-2 കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ ആ സ്ഥലം പോരെ, നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥലം വേണമെന്ന്. ഇതുപോലെ തന്നെ ഈ ഒരു വിശ്വാസ സമൂഹം കരുതുകയാണ് അവർക്കിപ്പോൾ ലാറ്റിൻ പള്ളിയിലെ സൗകര്യങ്ങൾ മതിയെന്ന് പറയുമെങ്കിൽ ദാറ്റ്സ് ഓൾ റൈറ്റ്. അവരും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ മറ്റു സ്ഥലം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ വാടകയ്ക്ക് ഒരു ഹോൾ എടുക്കുകയായിരിക്കും ആദ്യം ചെയ്യേണ്ടത്, ശരിയാണ്. അല്ലാതെ ഇത് ഒരു ഒരു പള്ളി ആവശ്യം ശുശ്രൂഷയ്ക്ക് ആവശ്യമായിരുന്നു പള്ളി പണിയുന്നത് ഒരിക്കലും ഒരു ആർഭാടമായിട്ട് ആരും കാണില്ല. അത് മാർപ്പാപ്പയുടെ രൂപിക്കെതിരായിട്ട് ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് എത്രമാത്രം പണമെന്ന് ചെലവാക്കുന്നു, അതിലെ ദുരുപയോഗമുണ്ടോ, ആവശ്യമില്ലാത്ത ആർഭാടമുണ്ടോ, അതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം.
പോപ്പ് ഫ്രാൻസിസ് പുതിയ മാർപ്പാപ്പ ആയതോടെ കത്തോലിക്ക സഭയുടെ രീതികളിലൊക്കെ ഒരു പുതിയ മാറ്റത്തിന്റെ സമയമാണല്ലോ ഇത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ആരാധനാലയങ്ങളിലെ ശുശ്രൂഷകളിൽ സജീവ സാന്നിധ്യം നൽകണമെന്നത്. ഇവിടെ ഇപ്പോൾ മലയാളം കുർബാന നടക്കുന്ന പള്ളികളിൽ ചെന്നാൽ കുർബാന കൊടുക്കുന്നതിലും മറ്റ് ശുശ്രൂഷകളിലും സ്ത്രീ സാന്നിധ്യം വളരെ വിരളമാണ്. എന്നാൽ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് മറ്റു ചെന്നാൽ സ്ത്രീകൾ അവിടെ എല്ലാ ശുശ്രൂഷകൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പുതിയ ഒരു പള്ളി, പുതിയ ഒരു രൂപതയൊക്കെ സ്ഥാപിതമാവുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ പതിവ് രീതിയിൽ നിന്നും ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ?
എനിക്ക് തോന്നുന്നു സാൽവിയെ പോലുള്ള ഒരു മുന്നോട്ട് വരികയാണെങ്കിൽ അത് വളരെ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അപ്പം നമ്മുടെ പെണ്ണുങ്ങൾ പലപ്പോഴും എന്തുണ്ടാകുന്ന ചോദിച്ചാൽ അല്പം പുറകിലേക്കാണ്, നിർബന്ധിക്കുമ്പോഴാണ് അവർ വരുന്നുള്ളൂ. അപ്പം അതിന് ഞാനൊരു തരത്തിലും തടസ്സം കാണുന്നില്ല. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ദ വിമൻ ആൻഡ് ചിൽഡ്രൻ ഗേൾസ് ഷുഡ് കം ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സഭയിലെ തുല്യ അവകാശവും കടമകളുമാണ് ഉള്ളത് എന്ന് സഭ പഠിപ്പിക്കുന്നു. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയതായിട്ട് കണ്ടുപിടിച്ച കാര്യമൊന്നുമില്ല, അദ്ദേഹം അത് വേണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആരെയും ഫോഴ്സ് ചെയ്തിട്ടും കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ആ ഒരു സാഹചര്യത്തിലെ നമ്മുടെ സഭയിലെ, എനിക്ക് തോന്നുന്നു കേരളത്തിലാണെങ്കിലും കാര്യം ഇങ്ങനെ സ്റ്റേജിൽ കയറിയില്ലെങ്കിലും കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നട്ടെല്ല് സ്ത്രീകളാണ്. സ്ത്രീകളുടെ ഭാഗഭാഗത്വമാണ് കേരള സഭയെ സജീവമാക്കുന്നത്. അപ്പോൾ ആ ശുശ്രൂഷ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, അത് സ്വാഗതാർഹമാണ്, അത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് ഉള്ളത്.
അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഓസ്ട്രേലിയയിൽ നിന്ന് നോക്കുമ്പോൾ നാട്ടിലെ രാഷ്ട്രീയം വളരെ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന ഒരു തോന്നലാണ് ഇവിടെ പലർക്കും തോന്നാറ്. അങ്ങനെയുള്ള വിവാദങ്ങളിലേക്ക് ഇപ്പോൾ കത്തോലിക്ക സഭയും ഇടപെടുന്നതായി കാണുന്നുണ്ട്. വിദേശത്തു നിന്ന് നോക്കുമ്പോൾ ഇതൊരു അനാവശ്യ ഇടപെടലല്ലേ?
നമ്മള് അകലെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴും കാര്യം അറിയാം. ഇപ്പൊ ഏതാണ് ഒരു ഉദാഹരണമായിട്ട് കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ സ്ഥിതി, ഇവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നവർക്ക് തോന്നും അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്ന്. മലയോര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവിക്കുന്ന നമ്മുടെ ആളുകളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അറിയുന്ന പെൺകുട്ടിയെ, വയസ്സ് 29 കഴിഞ്ഞു, അവളുടെ അപ്പൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് പകുതി വിറ്റിട്ട് അവളുടെ കല്യാണം നടത്താൻ പ്ലാൻ ചെയ്തിട്ട് കൊല്ലം 1.5 ആയി. ഈ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ ചർച്ച കാരണം ആരും സ്ഥലം മേടിക്കാനില്ല. ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കാതെ പോവുകയാണ്. ആത്യന്തികമായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകളുടെ സാഹചര്യം മനസ്സിലാക്കണം. അപ്പോഴാണ് അതിൻ്റെ രൂക്ഷത എത്രമാത്രമുണ്ടെന്ന്. തീർച്ചയായിട്ടും കത്തോലിക്കാ സഭ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്, പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുന്നയാളാണ്. ഗാഡ്ഗിൽ അല്ലെങ്കിൽ കസ്തൂരി രംഗം കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ പലതും ഉണ്ടെന്ന് എനിക്കറിയാം. ഉദാഹരണമായിട്ട് 35% സ്ലോപ്പ് ഉള്ള പ്രദേശങ്ങളിലെ കൊണ്ടൽ കൃഷി നടത്തരുത് എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം മണ്ണിളക്കി കൃഷി ചെയ്യുന്നത് അപകടകരമാണ്. അത് ദീർഘകാല വിളയാണ് അവിടെ ചെയ്യേണ്ടത് എന്നാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ, ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ ഒരു പഠനം, ഒരു റെക്കമെൻഡേഷൻ. തത്വത്തിൽ അത് ശരിയാണ്. കാരണം പല പ്രാവശ്യം മണ്ണിളക്കിയാൽ 35%ലേറെ സ്ലോപ്പുള്ള സ്ഥലങ്ങളിലെ മഴ വരുമ്പോൾ മണ്ണൊലിപ്പ് നടക്കുകയും ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ പാറ മാത്രമാകുകയും ചെയ്യും. പക്ഷേ അവിടെ ജീവിക്കുന്ന ഒരു കർഷകൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അവിടെ ഒരു 5 ഏക്കർ സ്ഥലമായിട്ട് കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ്റെ കുടുംബം ഇങ്ങനെയൊരു നിയമം കർശനമായിട്ട് നടപ്പാക്കിയാൽ അവന് എന്ത് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറാകും? അപ്പം പുറത്ത് നിന്നിട്ട് നമുക്ക് തോന്നും അതൊക്കെ ആവശ്യം അനാവശ്യ വിവാദമാണെന്ന്. പക്ഷേ അവിടെ ജീവിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ, ഇപ്പോൾ ഇടുക്കി രൂപത, അവിടുത്തെ 95% പേരും മലയോര കർഷകരാണ്. ആ രൂപത അവർക്ക് വേണ്ടി നിലകൊണ്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി നിലകൊള്ളും? രാഷ്ട്രീയക്കാർക്ക് വോട്ടിന്റെ കാര്യം വരുമ്പോൾ, ഇലക്ഷന്റെ കാര്യം വരുമ്പോൾ ആ പൊതുജനങ്ങളെ താല്പര്യം നോക്കിയാൽ മതി, ഭൂരിപക്ഷ സമൂഹത്തിന്റെ കാര്യം നോക്കിയാൽ മതി, ഒരു ന്യൂനപക്ഷങ്ങളുടെ കാര്യം നോക്കാൻ നമ്മളില്ലെങ്കിൽ പിന്നെ ആരും നോക്കും? ചിലപ്പോഴും തീർച്ചയായിട്ടും അനാവശ്യ കോൺട്രവേഴ്സി ആയിട്ട് പുറത്തുനിന്നുള്ളവർക്ക് തോന്നാം. ജീവൽ പ്രശ്നങ്ങളിൽ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ വളരെ രൂക്ഷമായിരിക്കുന്ന പ്രതിസന്ധിയെ നേരിടാനായിട്ട് അവരുടെ കൂടെ സഭ നിന്നില്ലെങ്കിൽ പിന്നെ ആരും നിൽക്കും?
പക്ഷെ രക്തപ്പുഴ ഒഴുകും എന്ന പ്രസ്താവനയാണല്ലോ കൂടുതൽ അനാവശ്യമായി തോന്നിയതും അനാവശ്യമായി വിവാദങ്ങളിലേക്ക് നയിച്ചതും വാർത്തകൾ സൃഷ്ടിച്ചതും ഒക്കെ.
അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളും വേണമായിരുന്നു വേണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ ഇങ്ങനെയൊക്കെ അല്പം രൂക്ഷമായിട്ട് പ്രതികരിച്ചപ്പോഴാണ് രാഷ്ട്രീയ കക്ഷികൾ തന്നെ ഇത് ഗൗരവമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കാൻ ഇട വന്നത്. ഇല്ലെങ്കിൽ അവരൊക്കെ സൗകര്യപൂർവ്വതൊക്കെ മറന്ന് വേറെ കാര്യങ്ങളിലേക്ക് പോകും. എത്രമാത്രം വാക്കുകൾ ശരിയായിരുന്നു തെറ്റായിരുന്നു എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. പക്ഷെ ആ കാര്യത്തിൽ ഇടപെടണമായിരുന്നോ വേണ്ടോ എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല.
അപ്പോൾ സീറോ മലബാർ രൂപതാ രൂപീകരണത്തിനായുള്ള എല്ലാ പ്രയത്നങ്ങൾക്കും ആശംസകൾ നേരുന്നു. SBS റേഡിയോ മലയാളത്തിന് ഇത്രയേറെ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിന് വളരെയധികം നന്ദി, ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ.
താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന മലയാളി സമൂഹത്തോട് എന്റെ ഈ രൂപത രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രതീക്ഷകളും ആകാംക്ഷകളും പങ്കുവയ്ക്കാൻ അവസരം ലഭിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. SBS Radio, 7 billion stories and counting.